പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു സംശയമാണ്, കായീന് നൽകാത്തതല്ലേ അവനോട് ആവശ്യപ്പെട്ടത് എന്നുള്ളത്. വാസ്തവത്തിൽ അവന് ഈ പറഞ്ഞതായ അറിവുണ്ടായിരുന്നുവോ? തനിക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ലത് താൻ ചെയ്തു, എന്നാൽ ദൈവം അവനെ തള്ളിക്കളഞ്ഞു എന്നുള്ള ചിന്ത. ഇന്ന് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് അല്പം വിശദമായി ചിന്തിക്കാം. പാപത്തിൻ്റെ പരിണിത ഫലങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാപരഹിതനായി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. പക്ഷേ സൃഷ്ടാവായ ദൈവത്തെക്കാൾ ഉപരി ശത്രുവായ സാത്താനെ അനുസരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ആദാമിനെയും ഹവ്വായെയും ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട മനുഷ്യന് ഉണ്ടായ രണ്ട് മക്കളുടെ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസം നാം പഠിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന് വഴിപാടുമായി വന്ന അവരിൽ ഒരാളുടെ വഴിപാട് ദൈവം അംഗീകരിച്ചു. തന്മൂലം കായീൻ കോപിക്കുന്നു. എന്നാൽ ദൈവം കായീന് രണ്ടാമത് ഒരു അവസരം കൂടി നൽകുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഉയർന്നു വരാവുന്ന ഒരു ചോദ്യം, ആബേൽ ആടുകളെ മേയിക്കുന്ന ജോലിയുള്ളവനായിരുന്നു, എന്നാൽ കായീൻ കൃഷിക്കാരനായിരുന്നു. കായീന് ചെയ്യാവുന്നതിലേക്കും നല്ലത് അവൻ ചെയ്തു. അതുമാത്രമല്ല, ഇങ്ങനെ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരണം എന്നുള്ളത് അവനോട് ആരും പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ എന്നുള്ള ചോദ്യം പലപ്പോഴും നാം കേൾക്കാറുണ്ട്. എന്നാൽ ഈ ഭാഗത്ത് കുറെ കാലം കഴിഞ്ഞ് എന്നുള്ള പ്രയോഗം മറ്റു ഭാഷകളിലേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദിവസങ്ങളുടെ അവസാനത്തിൽ എന്ന അർത്ഥമാകുന്നു വരുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ശബത്ത് ദിവസം എന്നർത്ഥം വരും, ദൈവം നിവർത്തനായ ദിവസം. കായീൻ കൊണ്ടുവന്നു എന്നതിൻ്റെ ആശയം ഒരു നിയോഗിക്കപ്പെട്ട സ്ഥലം എന്നതത്രേ. അങ്ങനെ ഒരു ധ്വനി അവിടെ വരുന്നുണ്ട്. നിയോഗിക്കപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ആരാധനയ്ക്കായി അവർ ഒരു വഴിപാട് കൊണ്ടുവരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ അവർ വെളിപ്പാടിനാലാകുന്നു ഇത് ചെയ്യുന്നത് എന്നതത്രേ. എന്ത് കൊണ്ടുവരണം എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായും അറിയാമായിരുന്നു. ദൈവം ആ കാര്യം അവരെ നേരത്തെ തന്നെ പഠിപ്പിച്ചിരുന്നു എന്നത് വ്യക്തമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം പോലും അങ്ങനെയാകുന്നുവല്ലോ. ഒരിക്കലും നൽകാത്തത് ഒരാളിൽ നിന്നും അവൻ ആവശ്യപ്പെടില്ല. കാരണം എബ്രായ ലേഖനം 11:4 നാം വായിക്കുന്നത്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു, മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. വിശ്വാസത്താൽ എങ്ങനെയാണ് ഹാബേലിന് അത് അർപ്പിക്കുവാൻ കഴിഞ്ഞത്? വിശ്വാസത്താൽ. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു എന്ന് പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു. ഇതേക്കുറിച്ച് ദൈവം തൻ്റെ വചനം നൽകിയിരിക്കും എന്നത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഹാബേലിന് ഒരിക്കലും വിശ്വാസത്താൽ കടന്നു വരുവാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ വിശ്വാസത്താലാണല്ലോ അവൻ വന്നത്. അവൻ്റെ സഹോദരൻ ആ മാർഗത്തിലല്ല വന്നത്. കായീൻ നിലത്തെ അനുഭവത്തിൽ നിന്നും കൊണ്ടുവന്നു. നിലത്തെ അനുഭവത്തിന് അല്ലെങ്കിൽ ഫലങ്ങൾക്ക് ഒരു തെറ്റുമില്ല. അവൻ വേണ്ടാത്തതായി കളഞ്ഞതെല്ലാം കൊണ്ടുവന്നു എന്ന് കരുതരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എലികടിച്ചതും വാടിയതും മോശമായതും ചെറുതും ഉപയോഗശൂന്യമായതുമെല്ലാം കായീൻ കൊണ്ടുവന്നു എന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണ്. എനിക്ക് തോന്നുന്നു അവൻ കൊണ്ടുവന്നതിന് എവിടെയും നല്ല സമ്മാനം ലഭിക്കുമായിരുന്നു. തൻ്റെ കൃഷി വകയിൽ നിന്നും ഏറ്റവും മനോഹരവും രുചികരവുമായതെല്ലാം ആകുന്നു കായീൻ കൊണ്ടുവന്നത്. അതെല്ലാം ദൈവത്തിന് വഴിപാടായിട്ടാണ് കായീൻ കൊണ്ടുവന്നത്. പ്രശ്നത്തിൻ്റെ കാതലായ കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 4:5 നാം വായിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം 4:5. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. കായീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായീന് ഏറ്റവും കോപമുണ്ടായി. അവൻ്റെ മുഖം വാടി. ചിലർ പറഞ്ഞെന്നിരിക്കാം, കായീൻ ചെയ്തതിൽ എന്താ തെറ്റ്? ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. പറഞ്ഞത് സത്യമാണെന്നിരിക്കട്ടെ. എങ്കിൽ യൂദായുടെ ലേഖനം ഒന്ന് നിങ്ങളെടുക്കുമോ? അതിൻ്റെ 11 യൂദ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവർ കായീൻ്റെ വഴിയിൽ നടക്കുകയും. എന്താകുന്നു ഈ കായീൻ്റെ വഴി? കായീൻ ഒരു വഴിപാട് ദൈവസന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ അവൻ വിശ്വാസത്താൽ അല്ല അത് കൊണ്ടുവന്നത്. മനുഷ്യ സ്വഭാവം ദുഷ്ടതയാകുന്നു എന്നതിനെ അംഗീകരിക്കാതിരിക്കുന്ന ഒരു വഴിപാടാണ് കായീൻ അർപ്പിച്ചത്. ദൈവം പറഞ്ഞു, ലോകത്തിലേക്ക് വരുന്നതായ ആ വീണ്ടെടുപ്പുകാരനെ ചൂണ്ടിക്കാണിക്കുന്ന ആ രക്തത്താലുള്ള യാഗം കൊണ്ടുവരൂ, ആ അടിസ്ഥാനത്തിൽ കടന്നു വരൂ, അല്ലാതെ നിന്റെ സ്വന്തം പരിശ്രമങ്ങളും കൊണ്ട് വരരുത്. ഇന്ന് അനേകരും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വരുന്നത് സ്വന്ത കഴിവുകൾ കൊണ്ടും പരിശ്രമങ്ങൾ കൊണ്ടുമാകുന്നു. അവർ ചിന്തിക്കുന്നത് തങ്ങൾ ചെയ്യുന്ന ത്യാഗപ്രവൃത്തികളാൽ ദൈവം പ്രസാദിച്ചേ മതിയാകൂ എന്നത്രേ. മൈലുകൾ നടന്ന് ഒരു പുണ്യസ്ഥലം സന്ദർശിക്കുന്നത് കൊണ്ടും ദിവസങ്ങളോളം ഉപവാസമിരിക്കുന്നത് കൊണ്ടും വലിയ തുകകൾ ദൈവനാമത്തിന് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് കൊണ്ടും ദൈവം പ്രസാദിക്കും എന്ന് ചിന്തിക്കുന്ന അനേകർ നേർച്ച കാഴ്ചകൾ കൊണ്ട് പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവം സ്വന്ത കഴിവുകൾ കൊണ്ടും പരിശ്രമങ്ങൾ കൊണ്ടും തൻ്റെ അടുത്തേക്ക് വരുന്ന മനുഷ്യനെ അല്ല അംഗീകരിക്കുന്നത്. മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു എന്ന കാര്യവും കായീൻ്റെ യാഗം അംഗീകരിച്ചിട്ടില്ല. എല്ലാം നല്ലതായിരിക്കുന്നു എന്ന വിധത്തിലാണ് അവൻ പ്രവർത്തിച്ചത്. ഇന്നും ഇങ്ങനെ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അനേകരെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പള്ളികളിൽ കാണാവുന്നതത്രേ. അവർ ദൈവത്തിൻ്റെ സാർവലൗകിക പിതൃത്വവും മനുഷ്യൻ്റെ സാർവലൗകിക സഹോദരത്വവും ആകുന്നു പഠിപ്പിക്കുന്നത്. കേൾക്കാൻ രസമാണ്. ദൈവം സകല മനുഷ്യരുടെയും സ്നേഹവാനായ പിതാവെന്നും നാമെല്ലാം ഒരുപോലെ സഹോദരങ്ങളാകുന്നെന്നും അറിയുന്നത് എത്ര നല്ലതാണ്. എന്നാൽ യാഥാർത്ഥ്യം അതാണോ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് കാര്യങ്ങളെല്ലാം ശരിയായിട്ടല്ല പോകുന്നതെന്ന് ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കാം. നാം ആരും തന്നെ ദൈവമക്കളായി ജനിച്ചവരല്ല. ദൈവമക്കളാകുവാൻ നാം വീണ്ടും ജനനം പ്രാപിക്കണം. ജനനം പോരാ, വീണ്ടും ജനനമാണ് ആവശ്യം. മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നവനാണ്. അത് അംഗീകരിക്കുവാൻ കായീൻ വിസമ്മതിച്ചു. ഇന്നും അനേകർ ആ യാഥാർത്ഥ്യത്തെ തള്ളിക്കളയുന്നു. മൂന്നാമതായി, കായീൻ്റെ വഴിപാട് തള്ളിക്കളഞ്ഞത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ദൈവത്തിനർപ്പിച്ച് ദൈവപ്രസാദം നേടുവാൻ സാധ്യമല്ല എന്ന യാഥാർത്ഥ്യത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെ കാര്യം കാണാം എന്നത്രേ കായീൻ ചിന്തിച്ചത്. ദൈവവചനം പറയുന്നു, അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണ പ്രകാരമത്രേ രക്ഷിച്ചത്. തീത്തോസ് 3:5. കായീനും ഹാബേലും തമ്മിലുള്ള വ്യത്യാസം ഒരു സ്വഭാവ വ്യത്യാസമല്ലായിരുന്നു എന്നോർക്കണം. പിന്നെയോ, അവർ കൊണ്ടുവന്ന വഴിപാടിലായിരുന്നു വ്യത്യാസം. ഇവർ രണ്ടുപേർക്കും ഒരേ പശ്ചാത്തലമായിരുന്നു. അവർക്ക് ഒരേ പാരമ്പര്യമായിരുന്നു. അവരുടെ ചുറ്റുപാടും ഒന്നു തന്നെയായിരുന്നു. അങ്ങനെ വലിയ വ്യത്യാസമൊന്നും അവർ തമ്മിലില്ലായിരുന്നു. മദ്യപാനിയായ ഒരു വല്യപ്പച്ചനിൽ നിന്നും കായീന് ഈ മോശമായ സ്വഭാവം ലഭിച്ചെന്ന് നിങ്ങൾ എന്നോട് പറയരുതേ. അറിയാമല്ലോ, അവൻ അങ്ങനെ ഒരു വല്യപ്പച്ചൻ ഇല്ലായിരുന്നു. അതുപോലെ ഹാബേലിന് തൻ്റെ നല്ല സ്വഭാവങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ വല്യമ്മച്ചിയിൽ നിന്നും ലഭിച്ചു എന്നും പറയേണ്ടതില്ല. അങ്ങനൊന്നും ഇല്ലായിരുന്നു. അവർക്ക് ഒരേ പാരമ്പര്യവും ഒരേ ചുറ്റുപാടുമായിരുന്നു. വ്യത്യാസം അവർ കൊണ്ടുവന്ന വഴിപാടിൽ മാത്രമായിരുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് വ്യത്യാസം വിശ്വാസത്തിലായിരുന്നു. വിശ്വാസത്താൽ ദൈവം പറഞ്ഞതിനെ അംഗീകരിക്കുന്നതാണ് വിശ്വാസം. താൻ അറിഞ്ഞ സത്യം അനുസരിക്കുന്നതാണ് വിശ്വാസം. ആ വഴിപാട് ഇന്നും മനുഷ്യരിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. മറ്റുള്ളവരെക്കാൾ ഞാൻ നല്ലവനായതിനാലാണ് ദൈവ പൈതലായിരിക്കുന്നതെന്ന ചിന്ത ഉണ്ടാകുവാൻ പാടില്ല. മറ്റാരെയും പോലെ താനൊരു പാപിയാകുന്നു എന്നും തനിക്കും ഒരു വഴിപാട് ആവശ്യമെന്നും ഒരു യാഗം തനിക്കും അത്യന്താപേക്ഷിതമെന്നും തൻ്റെ സ്ഥാനം വഹിച്ച് തനിക്കു വേണ്ടി ആരെങ്കിലും മരിക്കണമെന്നും അംഗീകരിക്കുന്നതാണ് ഒരു ദൈവ പൈതലിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. റോമാലേഖനം 3:25 വാക്യമാണ് ഞാൻ വായിച്ചത്. അതുകൊണ്ട് പൗലോസിന് പിന്നെയും എഴുതുവാൻ സാധിച്ചു. റോമാലേഖനം 10:3, അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഇന്നും വലിയൊരു പങ്ക് ആളുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. തങ്ങളെ തന്നെ എങ്ങനെയെങ്കിലും ദൈവത്തിന് അംഗീകാരയോഗ്യരാക്കുവാൻ അവർ മതത്തിലൂടെ ശ്രമിച്ചു നോക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക സഭാവിഭാഗത്തിൽ ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ അതിലൂടെ ചെയ്യുന്നു. ക്രിസ്തു താങ്കൾക്ക് നൽകുന്നതിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ നീതി താങ്കൾക്ക് ലഭിക്കൂ സുഹൃത്തെ. കാരണം അതൊരു പൂർണ്ണ നീതിയായിരിക്കണം. അപൂർണം ദൈവം അംഗീകരിക്കില്ലല്ലോ. നമ്മുടെ കർത്താവ് ആ രാജാവ് ഒരുക്കിയ വലിയ വിരുന്നിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിരുന്നിനായി സകലരെയും ക്ഷണിച്ചു. ക്ഷണിച്ചവർ വരാതിരുന്നപ്പോൾ വഴിത്തലക്കിലും വീഥികളിലുമൊക്കെ കണ്ടവരെ വിളിച്ചു. എല്ലാവരും അകത്ത് കയറിയിരുന്നു. അകത്തിരുന്നപ്പോൾ യജമാനൻ ഓരോരുത്തരെ ഇങ്ങനെ നോക്കുവാനായി ചെന്നു. വായിക്കുന്നത് ഒരു മനുഷ്യൻ കല്യാണവസ്ത്രം ധരിക്കാതെ ഇരിക്കുന്നത് യജമാനൻ കണ്ടു. അവനെ പിടിച്ച് പുറത്താക്കി. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ചേടാ വഴിയേ പോയവനെ വിളിച്ചകത്ത് കയറ്റിയിട്ട് ഈ അന്യായം അവനോട് കാണിക്കണോ എന്ന്. ആ പശ്ചാത്തലം നമുക്ക് അറിയുവാൻ പാടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. സാധാരണ യഹൂദന്മാരുടെ വിവാഹ സദ്യകളിൽ, വിരുന്നുകളിൽ അവിടേക്ക് വരുന്ന ഓരോരുത്തർക്കും അവർക്ക് ധരിക്കുവാനായി വസ്ത്രം കൊടുക്കാറുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ ചിന്തിച്ച് കാണും, എനിക്കെന്തിനാണ് ഇവർ തരുന്ന വസ്ത്രം? ഇവർ തരുന്ന വസ്ത്രത്തെക്കാൾ നല്ലതാണല്ലോ ഞാൻ ഇപ്പോൾ ധരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ഈ വസ്ത്രം കൊണ്ട് ഞാൻ പോയിരുന്നു കൊള്ളാമെന്ന്. അവൻ അവിടെ കാണിച്ചത് അധിക്ഷേപമാണ്. യജമാനൻ അവനെ വിളിച്ചത് പോരാ, യജമാനൻ അവൻ വസ്ത്രവും കൊടുത്തു, എന്നിട്ടും അവൻ അതിനെ തള്ളിക്കളഞ്ഞു. അവനതിനെ നിരസിച്ചു. അവൻ ചിന്തിച്ചു താൻ ഇട്ടിരിക്കുന്ന വസ്ത്രം മതിയെന്ന്. ഇന്ന് അനേകർക്കും പറ്റുന്ന അബദ്ധം ഇതുതന്നെയാണ്. അപൂർണമായ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തോടുകൂടെയുള്ള കൂട്ടായ്മ ആചരിക്കുവാനുള്ള ശ്രമം. റോമലേഖനം 4:24 വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന, അതായത് നമ്മുടെ നീതിക്കായിട്ടാണ് കർത്താവിനെ ഉയർപ്പിച്ചത്, അവൻ അത്രേ നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തത്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് 2 കൊരിന്ത്യർ 5:21 നാം വായിക്കുന്നു. ഫിലിപ്പി ലേഖനം 3:8 വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും എന്ന്. കായിൻ്റെ നീതി തൻ്റെ സ്വന്തം നീതിയായിരുന്നു. ഹാബേലിൻ്റെ നീതിയോ ക്രിസ്തുവിൻ്റെ വലിയ യാഗത്തിലേക്ക് നോക്കുന്ന യാഗത്തിലുള്ള വിശ്വാസമായിരുന്നു. കായിനും ഹാബേലും ദൈവത്തെ ആരാധിക്കുവാനായി ഒരുമിച്ച് വന്നു എന്ന് നാം കണ്ടതായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുപോലെ ഉള്ളവരായിരുന്നു. എന്നാൽ ഇതാ ഒരു വലിയ വ്യത്യാസം. താൻ കൊണ്ടുവന്ന വഴിപാടിന്മേലുള്ള വലിയ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരാൾ അംഗീകരിക്കപ്പെട്ടു. മറ്റേ വ്യക്തി ദൈവത്തിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കാതെ തള്ളപ്പെട്ടു. ഒരുപക്ഷെ ഇത് വളരെ ചെറിയൊരു കാര്യമായി താങ്കൾക്ക് തോന്നിയെന്ന് വന്നേക്കാം. എന്നാൽ എബ്രായലേഖനം 11:4 വായിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും. ഹാബേൽ കൊല്ലപ്പെട്ടു, എന്നിരുന്നാലും അവൻ മരിച്ചതിന് ശേഷവും സംസാരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. താങ്കൾ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, താങ്കളുടെ ജീവിതം കൊണ്ട് എത്രമാത്രം പ്രയോജനമുണ്ടായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 200 വർഷമോ 500 വർഷമോ ജീവിക്കൂ, ഭൂമിക്ക് ഭാരമായി അങ്ങനെ ജീവിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസം. അതെ, ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് അറിയാവുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന മനോഭാവം ഉണ്ടെങ്കിൽ മരണത്തിന് ശേഷവും സംസാരിക്കുന്ന ഒരു ജീവൻ, അതെ ഒരു ജീവിതം താങ്കൾക്കുണ്ടാകും. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളും ദൈവത്തിന് വഴിപാടുകൾ അർപ്പിക്കുന്ന കൂട്ടത്തിലാണല്ലോ. എപ്രകാരമാകുന്നു താങ്കൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്? മതം കൊണ്ട്? താങ്കളുടെ ആചാരങ്ങൾ കൊണ്ട്? സൽക്കർമ്മങ്ങൾ കൊണ്ട് എപ്രകാരമാകുന്നു? ഒന്ന് ചിന്തിക്കൂ. തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അർപ്പിക്കുന്ന വഴിപാടുകൾ മാത്രമേ ദൈവം അംഗീകരിക്കൂ എന്ന കാര്യം മറക്കരുത്. അതെ, യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന ആ അവസ്ഥ, അതാണ് ഒന്നാമതായി ഉണ്ടാകേണ്ടത്. 4 അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. എന്നാറെ, യഹോവ കായീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതുമെന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. എന്തുകൊണ്ടാണ് കായീൻ കോപിക്കുന്നത്? സാധാരണ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ അനേകരിലും കോപമുണ്ടാക്കുന്നു എന്ന കാര്യം വാസ്തവമാണ്. തങ്ങൾ ചെയ്തത് തെറ്റാകുന്നു, എന്നിരുന്നാലും ആ തെറ്റിലൂടെ തങ്ങളെ അംഗീകരിക്കാത്തത് കൊണ്ട് കോപിക്കുക. തൻ്റെ സഹോദരനെ കൊന്നുകളയുവാൻ തക്കവണ്ണം അവൻ കോപിച്ചിരിക്കുകയാണ്. കൽപ്പിച്ചുകൂട്ടിയുള്ള കൊലപാതകത്തിൻ്റെ പിൻപിൽ എപ്പോഴും കോപമാകുന്നു. കാരണം കൂടാതെ താങ്കളുടെ സഹോദരനോട് കോപിച്ചാൽ താങ്കൾ കൊലപാതകം ചെയ്തതുപോലെ കുറ്റക്കാരനത്രേ എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കോപത്തിന് പിൻപിൽ അസൂയയാണ്, അസൂയയ്ക്ക് പിൻപിൽ അഹങ്കാരമാകുന്നു. എവിടെ തുടങ്ങുന്നു? അഹങ്കാരം, അസൂയ, കോപം, കൊലപാതകം. ആത്മീക അഹങ്കാരത്തിൽ പാപബോധം ഒട്ടും തന്നെയില്ല. യാക്കോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിപ്രകാരമാകുന്നു: മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പൊറുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. കായീൻ്റെ കോപം കൊലപാതകത്തിലേക്ക് അവനെ നയിച്ചു. എവിടെ ആരംഭിച്ചതാണ്? അഹങ്കാരം. അതെ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എൻ്റെ പ്രവൃത്തികൾ മതി എന്ന ചിന്ത, അനുസരണക്കേട്, അസൂയ, കൊലപാതകം. ഭയങ്കരമായിരിക്കുന്നല്ലേ? ഇന്നും ഇതുതന്നെയാണ് നാം കാണുന്നത്. ഒരുപക്ഷെ താങ്കൾ ആരെയും നേരിട്ട് കൊന്നു എന്ന് വരില്ല. ഓരോ പ്രാവശ്യവും ആ ആളിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ അങ്ങ് തീർന്നിരുന്നെങ്കിൽ എന്നല്ലേ മനസ്സിൽ വരാറുള്ളത്? അത് കൊലപാതകമാണ്. കായീൻ്റെ കോപം കൊലപാതകത്തിലേക്ക് അവനെ നയിച്ചു. എന്നാൽ അതിൻ്റെ പിന്നിൽ അവൻ്റെ അസൂയയും അവൻ്റെ അഹങ്കാരവുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാകുന്നു ദൈവം അവനോട് ഇടപെടുന്നത്. അവൻ കായീനോട് പറയുന്നു, നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നിനക്ക് ഉത്കൃഷ്ടത പ്രാപ്യമല്ലോ എന്ന ചോദ്യമായിരിക്കും കുറെ കൂടി ഈ ഭാഗം വ്യക്തമാക്കി തരുന്നത്. ഏറ്റവും മൂത്ത ആൺകുട്ടികൾ എപ്പോഴും പ്രമുഖമായ ഒരു സ്ഥാനത്തായിരുന്നു കാണപ്പെട്ടിരുന്നത്. എന്നാൽ ഇതാ ഇവിടെ ഈ കായീൻ ചിന്തിക്കുന്നത് അവൻ ആ സ്ഥാനം നഷ്ടമാകും എന്നത്രേ. എന്നാൽ ദൈവം അവനോട് പറയുന്നത്, അവൻ നല്ലത് പ്രവർത്തിക്കുമെങ്കിൽ തൻ്റെ സ്ഥാനം നഷ്ടമാകുവാൻ ഒരു കാരണവുമില്ല എന്നത്രേ. നല്ലത് ചെയ്യുക, എന്നാൽ ഹാബേലിൽ നിന്നും ദൈവം അംഗീകരിച്ചതുപോലുള്ളത് കൊണ്ടുവരിക എന്നത്രേ. അതായത് ഒരു യാഗവും അവൻ പാപിയാകുന്നു എന്നുള്ള അംഗീകരണവും. അതൊന്നും കായീന് വയ്യ. അവനാകെ കോപിച്ചിരിക്കുകയാണ്. ദൈവം പറയുന്നത് ചെയ്യാൻ വയ്യതാനും, എന്നാൽ അത് ചെയ്യുന്ന ആളിനെ ദൈവം അംഗീകരിക്കുന്നത് സഹിക്കാനും വയ്യ. ദൈവം പറയുന്നു, പാപം വാതിൽക്കൽ കിടക്കുന്നു. ഒരു പാപയാഗം വാതിൽക്കൽ കിടക്കുന്നു എന്ന് അർത്ഥം വരുമാർ ഇതിനെ വ്യാഖ്യാനിച്ചവരുണ്ട്. അതായത് ആ ചെറിയ കുഞ്ഞാട് വാതിൽക്കൽ കിടക്കുന്നു പോലും. ആ പറഞ്ഞത് അർത്ഥവത്താണെന്ന് തോന്നുന്നു, കാരണം അതാണല്ലോ സത്യം. എന്നാൽ ഇവിടെ അത് പാപയാഗത്തെ അർത്ഥമാക്കുന്നതാണെന്ന് എനിക്ക് ചിന്തയില്ല. ഈ സമയം വരെയും ഇതിനപ്പുറവും അല്ല ദൈവജനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, മോശയുടെ സമയം വരെ പാപയാഗം എന്നൊന്നില്ലായിരുന്നു. പാപയാഗത്തിൻ്റെ നിർദ്ദേശങ്ങൾ ലേവ്യ പുസ്തകത്തിൽ നൽകിയിരിക്കുന്നതായി നാം വായിക്കുന്നു. ആ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് 5 യാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അവയിലൊന്ന് പാപയാഗമാകുന്നു. ന്യായപ്രമാണം നൽകുന്നത് വരെയും പാപയാഗം നിലവിൽ വന്നില്ലായിരുന്നു. അതത്രേ റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ആ സമയം വരെ അർപ്പിച്ചിരുന്ന വഴിപാട് ദഹനയാഗമായിരുന്നു. ഇയ്യോബ് തൻ്റെ സമയത്ത് ദഹനയാഗം അർപ്പിച്ചതായിട്ടാണ് നാം വായിക്കുന്നത്. മോശയുടെ സമയത്തിനു മുൻപ് ജീവിച്ചിരുന്ന വ്യക്തി അത്രേ ഇയ്യോബ് എന്നോർക്കണം. ഒരു വിധത്തിലും അത് പാപയാഗമായിരുന്നില്ല. തിരുവചനം പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് ശരിയാകുന്നു എന്ന് താങ്കൾ കാണും. താൻ എത്രമാത്രം പാപം ചെയ്യാവുന്ന ഒരു സ്ഥാനത്താകുന്നു എന്ന വസ്തുത കായീൻ ഗ്രഹിച്ചില്ല എന്നത് വ്യക്തമാണ്. എത്രമാത്രം പാപം ചെയ്യാവുന്ന ഒരു സ്ഥാനത്താകുന്നു എന്ന വസ്തുത. പാപം വാതിൽക്കൽ കിടക്കുന്നു എന്ന് ദൈവം കായീനോട് പറഞ്ഞപ്പോൾ, നീ എപ്പോൾ വെളിയിലേക്കിറങ്ങിയാലും ഒരു ദുഷ്ടമൃഗത്തെ പോലെ പാപം ചാടി വീഴുവാൻ തയ്യാറായി വാതിൽക്കൽ കിടക്കുന്നു എന്നാകുന്നു ദൈവം പറയുന്നതെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ആ കാരണത്താൽ പാപത്തിന് പരിഹാരമായി ദൈവത്തിന് അംഗീകാരയോഗ്യമായ ഒരു യാഗം കായീന് ആവശ്യമായിരുന്നു, ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച ഒരു യാഗം. കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല, അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുള്ളതും ആകൊണ്ടത്രേ എന്ന് 1 യോഹന്നാൻ 3:12 നാം വായിക്കുന്നു. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹാബേൽ കൊണ്ടുവന്ന വഴിപാട് പോലെ ഒരു ദഹനയാഗം കൊണ്ടുവരിക എന്നത്രേ. അബ്രഹാമും ഒരു ദഹനയാഗം അർപ്പിച്ചതായി നമുക്ക് കാണാം. കാരണം ന്യായപ്രമാണം നൽകുന്നതുവരെ ലംഘനം സാധ്യമല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിനെതിരായ ഒരു ലംഘനമായി പാപം അതുവരെ വരുമായിരുന്നില്ല. അതുകൊണ്ട് താങ്കൾക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തെന്നാൽ, വാസ്തവത്തിൽ ദൈവം ഈ മനുഷ്യനെ, അതെ കായീനെ, സംരക്ഷിച്ചു എന്നത്രേ. 8:9 നോക്കിക്കാട്ടെ. എന്നാറെ കായീൻ തൻ്റെ അനുജനായ ഹാബേലിനോട്, നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കായീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. പിന്നെ യഹോവ കായീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. കായീൻ ദൈവത്തോട് പറയുന്ന ശ്രദ്ധിച്ചോ? വാസ്തവത്തിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അധിക പ്രസംഗമാണ് ഇവിടെ കായീൻ സംസാരിക്കുന്നതില്ലേ. തൻ്റെ സഹോദരനോടോ ദൈവത്തോടോ യാതൊരു പരിഗണനയും ഇല്ല എന്നത് വ്യക്തമാണല്ലോ. അവൻ ചെയ്തതിനെ കായീൻ മറയ്ക്കുവാനുള്ള ശ്രമമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കയില്ല എന്നത്രേ. മത്തായിയുടെ സുവിശേഷം 10:26. താങ്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള രഹസ്യ പാപമുണ്ടെങ്കിൽ താങ്കൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞതത്രേ. ഇവിടെ ഇപ്പോൾ തന്നെ അവ എല്ലാം താങ്കൾ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത്. കാരണം അവയെല്ലാം ദൈവസന്നിധിയിൽ വെളിയിൽ വരുന്ന ഒരു ദിവസം വരുന്നു. ഇപ്പോൾ എല്ലാം മറച്ചു വെച്ച് രക്ഷപ്പെടാമെന്ന് ചിന്തിച്ചാൽ ഒരു ദിവസമൊക്കെ എല്ലാവരും അറിയും. അവിടുന്ന് ഇപ്പോൾ തന്നെ അതെല്ലാം അറിയുന്നുണ്ട്. എന്നാൽ താങ്കൾ വാ തുറന്ന് അവ ഏറ്റുപറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇതാ കായീൻ താൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് താൻ രക്ഷപ്പെടുവാൻ പാടുപെടുന്നു. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ? എത്ര നാണം കെട്ട ഒരു ഉത്തരവില്ലേ. മറ്റുള്ളവരെക്കുറിച്ച് ഇന്ന് നാമും പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറില്ലേ, എൻ്റെ കാര്യം, ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിന് തലയിടണം? അതെ, താങ്കൾ തലയിടേണ്ടാത്തതായി പല കാര്യങ്ങൾ കണ്ടു എന്ന് വന്നേക്കാം. എന്നാൽ താങ്കൾ തലയിടേണ്ടതായി, താങ്കൾ സഹായിക്കേണ്ടതായി പല ഇടങ്ങളുണ്ട് എന്ന് മറക്കരുത്. 10 നോക്കിക്കാട്ടെ. അതിന് അവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. എബ്രായലേഖനം 12:24 ഈ വാക്യം ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാം. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. കുല ചെയ്തതിനെക്കുറിച്ച് ഹാബേലിൻ്റെ രക്തം സംസാരിച്ചു. ക്രിസ്തുവിൻ്റെ രക്തം വീണ്ടെടുപ്പിനെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നു. 11:12 നാം കാണുന്നത്, ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായി തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനി മേലാൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ ഉഴന്നലയുന്നവൻ ആകും. ഈ ഭൂമിയുടെ മേൽ അല്ലെങ്കിൽ ഈ നിലത്തിൽ ഇന്നും ഒരു ശാപമുണ്ട്. മനുഷ്യൻ്റെ പാപം കാരണം നിലത്തിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏറ്റവും അധികം ഫലങ്ങൾ ഉണ്ടാകേണ്ട ചില സ്ഥലങ്ങളിൽ നമ്മുടെ ഭൂമിയിൽ ജനങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കുന്നു. നല്ലതുപോലെ വല്ലതുമൊക്കെ ഭൂമിയിൽ നിന്നും ഉണ്ടാക്കുവാൻ മനുഷ്യർ എത്രമാത്രം പാടുപെടണമെന്നോർക്കുക. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ എത്ര കൃഷി ചെയ്താലും യാതൊരു പ്രയോജനവുമില്ല എന്നുള്ള പരാതിയാണല്ലോ എപ്പോഴും കേൾക്കാറുള്ളത്. ഭൂമിയിൽ നിന്ന് തന്നെ ഹാബേലിൻ്റെ രക്തം നിലവിളിക്കുന്നു എന്നത് സത്യമാകുന്നു. ഒരു സഹോദരനാൽ ചിന്തപ്പെട്ട രക്തം. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, കയീൻ യഹോവയോട് എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലുതാകുന്നു. എൻ്റെ കുറ്റം എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് എൻ്റെ ശിക്ഷ എന്നത്രേ വരേണ്ടത്. കയീൻ്റെ ശിക്ഷ തനിക്ക് വഹിക്കാവുന്നതിനപ്പുറമാണെങ്കിൽ എന്തുകൊണ്ട് അവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് തൻ്റെ തെറ്റേറ്റു പറഞ്ഞ് തന്നെ തന്നെ ദൈവകരുണയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ല? അവന് വഹിക്കാൻ സാധിക്കാത്തതുപോലെ വലുതായിരുന്നു ആ ശിക്ഷ. എന്നാൽ അവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല. ഒരു രക്ഷകനെ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, പാപങ്ങളെ ക്ഷമിച്ച് ശുദ്ധീകരിക്കുവാൻ ശക്തനായ ഒരു രക്ഷകൻ. എന്നാൽ അത് അംഗീകരിക്കുവാൻ കയീൻ തയ്യാറായില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, ഇന്നും ദൈവവചനം എത്ര വ്യക്തമായിട്ടാകുന്നു നമ്മോട് സംസാരിക്കുന്നത്. ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ താങ്കൾ തയ്യാറാകുമോ? വിശ്വാസത്താൽ താങ്കൾ അത് ചെയ്യുമെങ്കിൽ തീർച്ചയായും അത് താങ്കൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമാകും. ദൈവത്തിൻ്റെ ആത്മാവ് അതിനായി താങ്കളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ.